2022 ജനുവരി 4 ചൊവ്വാഴ്ച കേരള കൗമുദി ഈ പേപ്പറിന്റെ ഒപ്പീനിയൻ പേജിൽ നിന്ന് വായിക്കുന്നത് ആർ സ്മിതാദേവി. ഇടനിലയിലായി ലോകം കൊമ്പും തുമ്പിയും പങ്ക്തിയിൽ ഭാസി പാങ്ങിൽ എഴുതുന്നു. ഏജന്റുമാരും ഇടനിലക്കാരും നമ്മുടെ എല്ലാ വകുപ്പുകളെയും തൊഴിൽ മേഖലകളെയും വിഴുങ്ങാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. ഈ കോവിഡ് കാലത്ത് അവരുടെ ഇടപെടലുകൾ കൂടി വരുന്നുവെന്നാണ് പറയുന്നത്. പണിയെടുക്കുന്നവനല്ല, മേൽനോട്ടം വഹിക്കുന്നവനും സൂത്രപ്പണികൾ കൊണ്ട് കാര്യങ്ങൾ നടത്തി കൊടുക്കുന്നവനുമാണ് വരുമാനം കിട്ടുന്നത്. കാർഷിക മേഖലയിലായാലും സർക്കാർ ഓഫീസുകളിലായാലും അങ്ങനെ തന്നെ. ഖനന അനുമതി ലഭിക്കാനും നിബന്ധനകൾ ലഘൂകരിക്കാനും മണ്ണിന്റെ വില നിയന്ത്രിക്കാനും ജിയോളജിസ്റ്റുമാരിൽ സമ്മർദ്ദം ചെലുത്തുന്നത് ഏജന്റുമാരാണെന്നത് എല്ലാവർക്കും അറിയാം. ഇത്തരത്തിൽ ഭൂരിഭാഗം മൈനിങ് ആൻഡ് ജിയോളജി ജില്ലാ ഓഫീസുകളിലും മണ്ണ് നീക്കം നിയന്ത്രിക്കുന്ന ഏജന്റുമാർ കൂടി വരുന്നുവെന്നാണ് ആക്ഷേപം. നിയമപ്രകാരമേ അനുമതിയുള്ളൂവെന്ന് പറഞ്ഞാൽ സമ്മർദ്ദം ശക്തമാക്കാൻ അവർ സമൂഹ മാധ്യമങ്ങളിലും മറ്റും തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കും. തൃശൂർ ജില്ലാ ഓഫീസിൽ ഖനനച്ചട്ടം നടപ്പിലാക്കുന്നതിന് ഒരു ജിയോളജിസ്റ്റും 2 അസിസ്റ്റന്റ് ജിയോളജിസ്റ്റുമാരും ഒരു മിനറൽ റവന്യൂ ഇൻസ്പെക്ടറുമാണ് ഉള്ളത്. ഓഫീസിന്റെ പ്രവർത്തനം തടസ്സപ്പെടുത്തുന്ന വിധത്തിലാണ് ഏജന്റുമാരുടെ ഇടപെടൽ. ഓഫീസിനുള്ളിൽ ഏജന്റുമാർക്ക് പ്രവേശനം അനുവദിക്കാറില്ല. അപേക്ഷകർക്ക് ഏതു സമയത്തും ഓഫീസിൽ ഹാജരായി ആവശ്യം നേടിയെടുക്കാം. അപേക്ഷകരുടെ മറവിൽ ഓഫീസിലെത്തി പ്രശ്നങ്ങൾ സൃഷ്ടിച്ചതോടെ പോലീസിന്റെ സഹായം തേടേണ്ട അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട്. അപേക്ഷയിലെ രേഖകളിൽ കൃത്യമായ പരിശോധന നടത്തേണ്ടതുണ്ട്. അപേക്ഷയിൽ പറയുന്ന സ്ഥലം നിലമാണോ, എൽ.എ. പട്ടയത്തിൽ പെടുന്നതാണോ, റവന്യൂ രേഖകൾ കാലഹരണപ്പെട്ടതാണോ എന്നെല്ലാം അന്വേഷിക്കണം. എന്നാൽ ഈ പരിശോധനകൾ ഏജന്റുമാർ തടസ്സപ്പെടുത്തുന്നുവെന്ന് പറയുന്നു. മണ്ണ് നീക്കം ചെയ്യാൻ കൂടുതൽ കാലാവധി ആവശ്യപ്പെട്ടും സമ്മർദ്ദമുണ്ടാക്കുന്നതായി ഉദ്യോഗസ്ഥർ അറിയിച്ചു. ഉദ്യോഗസ്ഥർക്ക് സമ്മർദ്ദമേറെ. തൊഴിൽപരമായി മേലുദ്യോഗസ്ഥരിൽ നിന്ന് സമ്മർദ്ദം സ്വാഭാവികമാണ്. പക്ഷേ ഏജന്റുമാർ സമൂഹ മാധ്യമങ്ങൾ വഴിയും മറ്റും പ്രചാരണം നടത്തി സമ്മർദ്ദമുണ്ടാക്കുന്നത് അവർക്ക് സഹിക്കാനാവുന്നില്ലെന്നാണ് പറയുന്നത്. തൃശൂരിൽ ഡിസംബർ 1 പുതിയ ജിയോളജിസ്റ്റ് ചാർജ് എടുക്കുമ്പോൾ കെട്ടിട നിർമ്മാണത്തിന്റെ ഭാഗമായി മണ്ണ് നീക്കം ചെയ്യുന്നതിന് അനുമതിക്കായുള്ള 300+ അപേക്ഷകൾ തീർപ്പ് കൽപ്പിക്കാനുണ്ടായിരുന്നു. സർക്കാർ നേരിട്ടും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മേൽനോട്ടത്തിലും നടത്തുന്ന വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായുള്ള ധാതു നീക്കത്തിനുള്ള അപേക്ഷകളും തീർപ്പ് കൽപ്പിക്കാതെ കിടന്നിരുന്നു. ഏറ്റവും അധികം തീർപ്പ് കൽപ്പിക്കാനായിട്ടുണ്ടായിരുന്നത് കെട്ടിട നിർമ്മാണത്തിന്റെ ഭാഗമായി മണ്ണ് നീക്കം ചെയ്യുന്നതിനായിരുന്നു. പല അപേക്ഷകളിലും ഗൌരവമായ ന്യൂനതകൾ ശ്രദ്ധയിൽപ്പെട്ട സാഹചര്യത്തിൽ ന്യൂനതകൾ അപേക്ഷകരെ അറിയിക്കാനായിരുന്നു ജിയോളജിസ്റ്റ് ആദ്യം ശ്രമിച്ചത്. അവശ്യരേഖകൾ ഇല്ലാത്തതും ന്യൂനതകൾ നിറഞ്ഞതുമായ പല അപേക്ഷകളിലും റോയൽറ്റി ചെല്ലാൻ ഒടുക്കിയിട്ടുള്ളതായി ശ്രദ്ധയിൽപ്പെട്ടതോടെ അനുമതി നൽകുന്നതിലെ സാങ്കേതിക ബുദ്ധിമുട്ട് അപേക്ഷകരെ രേഖാമൂലം അറിയിച്ചതോടെ ചിലർ കോടതിയെ സമീപിച്ചിരുന്നു. തുടർന്ന് ജിയോളജിസ്റ്റിനെ കുറിച്ച് അപവാദ പ്രചാരണമുണ്ടായെന്നാണ് വിവരം. മണ്ണാണ് പൊന്നാണ്. കരിങ്കല്ല് മണ്ണ് ഖനനത്തിന് ക്വാറിയിംഗ് പെർമിറ്റ് അനുവദിക്കുക. കരിങ്കല്ല് ഖനനത്തിന് ദീർഘകാല ക്വാറിയിംഗ് ലീസ് അനുവദിക്കാൻ ഡയറക്ടർക്ക് ശുപാർശ ചെയ്യുക. കെട്ടിട നിർമ്മാണത്തിന് ഭൂമി നിരപ്പാക്കാൻ മണ്ണ് നീക്കം ചെയ്യുന്നതിനായി പ്രത്യേക അനുമതി നൽകുക തുടങ്ങിയ നിർണായക പ്രവർത്തനങ്ങളാണ് ഈ വകുപ്പിനുള്ളത്. തൃശൂർ ജില്ലയിൽ കരിങ്കല്ല് ക്വാറികൾ മാത്രം 25 ഇവയുടെ പ്രവർത്തനങ്ങളിലെല്ലാമുള്ള ഇടപെടലുകൾ വളരെ ശക്തമായി കൊണ്ടിരിക്കുകയാണ്. മണ്ണിന് പൊന്നുവില എന്നായിരിക്കുന്നു. ഓൺലൈൻ ആയാൽ മോട്ടോർ വാഹന പെർമിറ്റുകൾ ഓൺലൈനിലാക്കിയതോടെ വാഹന ഉടമകൾക്ക് ഇടനിലക്കാരെ ആശ്രയിക്കാതെ മോട്ടോർ വാഹന വകുപ്പിന്റെ വെബ്സൈറ്റിൽ നിന്ന് പെർമിറ്റുകൾ ഡൌൺലോഡ് ചെയ്യാവുന്ന സൗകര്യമായിരുന്നു. ഓട്ടോറിക്ഷ, ടാക്സി, കോൺട്രാക്ട് കാരേജ്, ചരക്കു വാഹനങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപന വാഹനങ്ങൾ തുടങ്ങിയ പെർമിറ്റുകളെല്ലാം ഓൺലൈനിൽ പുതുക്കാം. ഇടനിലക്കാരുടെ പ്രധാന കേന്ദ്രമായിരുന്നു മോട്ടോർ വാഹന വകുപ്പ്. ഇതുപോലെ പല സേവനങ്ങളും ഓൺലൈനിലാക്കിയാൽ പണിയെടുക്കാതെ പണം വിഴുങ്ങുന്നവരെ പടിക്ക് പുറത്തു നിർത്താം. ഉദ്യോഗസ്ഥർക്ക് മേലുള്ള അനാവശ്യ സമ്മർദ്ദങ്ങളും കുറയും. ഉദ്യോഗസ്ഥർ അഴിമതിരഹിതരുമാകും. അഴിമതി നടത്താനുള്ള വലിയ പ്രേരണകൾ നൽകുന്നത് ഇത്തരം ഏജന്റുമാരും ഇടനിലക്കാരുമാണ്. വിജിലൻസിനെ വെട്ടിച്ച് കൈക്കൂലി വാങ്ങാനുള്ള പല വഴികളും ഉദ്യോഗസ്ഥർക്ക് അറിയാം. അത് എങ്ങനെ നൽകണമെന്ന് കൃത്യമായി ഏജന്റുമാർക്കും ഇടനിലക്കാർക്കും വ്യക്തം. അതുകൊണ്ട് തന്നെ കൈക്കൂലിയും അഴിമതിയും വഴിമാറി പലതരത്തിൽ നാട്ടിൽ അരങ്ങേറുന്നുണ്ടെന്നത് സത്യം. മണ്ണിൽ പണിയെടുക്കുന്നവന് വിലയില്ല. മണ്ണിന് പൊന്നും വിലയാണെങ്കിലും മണ്ണിൽ പണിയെടുക്കുന്നവന് വിലയുണ്ടോ? കർഷകന് വിലയുണ്ടോ? ഇല്ല. പച്ചക്കറിയും നെല്ലുമെല്ലാം വിൽക്കാൻ ഇടനിലക്കാരെ തേടുന്ന കർഷകർ നമ്മുടെ നാട്ടിൽ ഇപ്പോഴുമുണ്ട്. അവരുടെ കയ്യിൽ ഉത്പന്നങ്ങൾ എത്തിക്കാനായില്ലെങ്കിൽ വിൽക്കാൻ ആളില്ലാതെ വരും. അങ്ങനെ എല്ലാം നശിച്ചു പോവുകയും ചെയ്യും. മറുനാടുകളിലും കേരളത്തിലെ ഇടനിലക്കാരുണ്ട്. പച്ചക്കറി വിലക്കയറ്റം തടയാൻ ഇടനിലക്കാരെ ഒഴിവാക്കി തമിഴ്നാട്ടിലെ കർഷകരിൽ നിന്ന് നേരിട്ട് പച്ചക്കറി സംഭരിക്കാൻ ധാരണാപത്രം ഒപ്പിട്ടതിന് പിന്നാലെ ഹോർട്ടികോർപ്പ് മറ്റ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്കും കർഷകരെ തേടിപ്പോയിരുന്നു. ആന്ധ്രാപ്രദേശ്, കർണാടക, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിലെ മൈസൂർ, തിരുനെൽവേലി തുടങ്ങിയ സ്ഥലങ്ങളിലും മൂന്നാറിലുമുള്ള കാർഷിക കൂട്ടായ്മകളുമായും കർഷക ഫെഡറേഷനുകളുമായും സഹകരിക്കാനാണ് ഒരുങ്ങിയതെങ്കിലും ഇടനിലക്കാരുടെ സമ്മർദ്ദതന്ത്രങ്ങൾ നിരവധിയായിരുന്നു.